2020 ഓഗസ്റ്റ് 29 ശനിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മിഴിയോരം പംക്തിയിൽ ബി സന്ധ്യ എഴുതുന്നു. ഓർമ്മയിലെ ഓണം. ദൂരമലിനമാം വാനിൻകടയ്ക്കൊരു ചാരുശോണാഭ അതോണമല്ലേ. ആരോർത്തു കാറിനടിയിലി സുന്ദര ഹീര വിളഞ്ഞുകിടന്ന കാര്യം. തോരാത്ത കണ്ണീരും കാലമേ നീയൊരു വാരുറ്റ പുഞ്ചിരി പൂൺപായി മാറ്റും. ഇടശേരി യുദ്ധകാലത്തെ ഓണമെന്ന കവിതയിൽ പറയുന്നു. കോവിഡ് മഹാമാരിയുടെ ഈ ഓണക്കാലത്ത് ഇടശേരിയുടെ ഈ വരികളോളം പ്രതീക്ഷ നൽകുന്ന മറ്റെന്താണ് ഉള്ളത്? തമ്പ്രാട്ടിയെ തലയിലേറ്റിയ വട്ടിയും മുറവുമൊക്കെ ഇറക്കി വച്ചുകൊണ്ടുള്ള നീണ്ട വിളി മുറ്റത്ത്, ഓണത്തുമ്പിയും മഞ്ഞക്കിളിയും പൂക്കളിൽ വിരുന്നുവന്ന മുറ്റത്ത് ഓണം വന്നുവെന്നുറപ്പിക്കുന്ന വിളിയായിരുന്നു അത്. എനിക്ക് 4-5 വയസ്സുള്ള അക്കാലത്ത് ആ വിളി കേട്ട് ഞാൻ അമ്മയുടെ അടുത്തേക്കോടി. അമ്മേ, തമ്പ്രാട്ടി വന്നു, കഞ്ഞി എടുക്കോ, ഞാൻ കൊണ്ട കൊടുക്കാം. എല്ലാ ശനിയാഴ്ചയും വീട്ടുമുറ്റത്തെത്താറുള്ള ഇവർ ഉള്ളാട സമുദായത്തിൽപ്പെട്ട വട്ടിയും മുറവും മറ്റും ഉണ്ടാക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് പിന്നീടാണ്. തമ്പ്രാട്ടിയെ എന്നുള്ള വിളി നമസ്കാരം എന്നു പറയുന്നതുപോലെ എന്നു ധരിച്ചിരുന്ന ഞാൻ തിരിച്ചും അവരെ തമ്പ്രാട്ടി എന്നു തന്നെയാണ് വിളിച്ചിരുന്നത്. ഞങ്ങൾ കുട്ടികളെ ഹരം കൊള്ളിക്കുക അഞ്ചോണത്തിന് മുറ്റത്തെത്തുന്ന കടുവാകളിയാണ്. താളത്തിനൊപ്പിച്ചു തുള്ളുന്ന കടുവയും തോക്കേന്തിയ പട്ടാളക്കാരനും. എന്റെ കണ്ണുകൾ കടുവയുടെ കാലുകളിലെ രണ്ടു തരത്തിലുള്ള ചെരുപ്പിൽ പതിഞ്ഞു. അയ്യോ, ശനിയാഴ്ച വരുന്ന നമ്മുടെ ധർമ്മക്കാരൻ അപ്പൂപ്പനാണീ കടുവ, ഞാൻ അത്ഭുതവും നിരാശയും കലർന്ന സ്വരത്തിൽ പറയുമ്പോൾ കൂട്ടുകാർ പൊട്ടിച്ചിരിച്ചു. പിറ്റേ ആഴ്ച വളരെ പതിയെ നടന്ന് പഴയ ധർമ്മക്കാരനായി വീട്ടുമുറ്റത്ത് കടുവ. അപ്പൂപ്പ, ഇന്നെന്താ കടുവയാവാത്തെ? അത് മോളെ, ഓണത്തിന് എല്ലാവരെയും ചിരിപ്പിക്കാൻ അപ്പൂപ്പൻ വേഷം മാറിയതല്ലേ. നാട്ടിൻപുറത്തെ ഓണക്കളികൾ മുതൽ മറുനാടൻ മലയാളികളുടെ 28 ദിവസം നീണ്ടുനിൽക്കുന്ന ഓണാഘോഷം വരെ ഒരു കാർഷിക ഉത്സവത്തിന്റെ ഛായയിൽ നിന്ന് മലയാണ്മയുടെ ഏറ്റവും വലിയ വിപണന വിനിമയ ഉത്സവമായി പിന്നെ മാറി. ചട്ടിയും കലവും ഓണത്തപ്പനും മുതൽ ആഡംബര ഗൃഹോപകരണങ്ങളും പായസവും വരെ വിപണി കൈയടക്കി ഒരു ഭീമാകാര കച്ചവടോത്സവമായി ഓണം. അതൊക്കെ പെട്ടെന്ന് ഇന്നലെ ആയതുപോലെ തോന്നുന്നു. ഒഴിഞ്ഞ പൂക്കൂടകളും തെരുവു കച്ചവടവുമൊക്കെ ലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടു. ചന്തകൾ ഒന്നൊന്നായി തുറക്കുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന കോവിഡ് രോഗികളുടെ വർധനയാണ് മനസ്സിൽ. മാസങ്ങളായി പ്രതിസന്ധി നേരിടുന്ന മത്സ്യവിപണിയും പച്ചക്കറി വിപണിയും, സ്കൂൾ തുറക്കുമ്പോൾ പൊടിപൊടിക്കുന്ന യൂണിഫോം വിപണി, ഓണമാകുമ്പോഴേക്കും ഉന്തും തള്ളും നിറഞ്ഞ തുണി വിപണിയായി പുരോഗമിച്ചിരുന്നു. നമ്മുടെ ഓണം തമിഴ്നാട്ടിലെയും രാജസ്ഥാനിലെയുമൊക്കെ നൂറുകണക്കിന് കച്ചവടക്കാരെ കൂടിയാണ് തീറ്റിപ്പോറ്റിയിരുന്നത്. നമ്മുടെ കച്ചവടക്കാരുടെ വിപണനത്തിന്റെ മുക്കാൽ ഭാഗവും ഓണക്കാലത്ത് മാത്രമായിരുന്നു. ആ പ്രതാപമാർന്ന ഓണവിപണി ഇന്ന് ഒരോർമ്മ. ചന്തകളും കടകളും തുറക്കാൻ അനുമതി ലഭിച്ചു എന്നതുകൊണ്ട് കോവിഡ് നിർദ്ദേശങ്ങൾ പാലിക്കാതെ, മാസ്ക് ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും ജനങ്ങൾ കിട്ടിയ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്താൽ ഫലം നാം എല്ലാവരും കൂടെ അനുഭവിക്കേണ്ടിവരും. ചന്ത തുറന്നു എന്നതുകൊണ്ട് അവിടെ പോയി ഇടിച്ചു നിന്നു തന്നെ സാധനം വാങ്ങണമെന്നുണ്ടോ? മാസ്ക് താടിയിൽ വെച്ചുകൊണ്ട് ചുറ്റും കൂടിയ ഒരുപാട് ആളുകളുമായി സംസാരിക്കുന്നവരിൽ 70 കഴിഞ്ഞവർ മുതൽ ചെറുപ്പക്കാർ വരെയുള്ളവരുണ്ട്. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട പലരും വളരെ മോശം മാതൃകകളായി പ്രത്യക്ഷപ്പെടുന്നു. ഇത് പമ്പര വിഡ്ഢിത്തമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. പക്ഷേ ഇക്കാര്യത്തിൽ മാതൃകയായി മാറാൻ നമുക്ക് കഴിയുമെന്നിരിക്കെ മാസ്ക് ശരിയായി ധരിക്കാതെയും സാമൂഹിക അകലം പാലിക്കാതെയും പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടും നമ്മുടെ പൌരബോധം തെരുവിൽ മുഖം മൂടിയറ്റ് വീഴുന്നതാണ് കാഴ്ച. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കോവിഡ് ബാധയേറ്റോട്ടെ എന്ന് കരുതിയാണെങ്കിൽ കോവിഡ് എല്ലാവരെയും ഒരുപോലെയല്ലോ ബാധിക്കുക. കുറെ പേർ ദിവസവും മരിച്ചുവീഴും. ആയിരക്കണക്കിന് ആളുകൾ നിശബ്ദവാഹകരായി മരണവിത്ത് വിതച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയും ഒരോണക്കാലം അടച്ചുപൂട്ടാൻ ഇനി നമുക്കാവതല്ല. പരസ്പരം സാമൂഹികാകലവും മാസ്കും കൈകഴുകലും ആയുധമാക്കി നാം ഈ ഓണക്കാലത്ത് കരുതലോടെ പുറത്തിറങ്ങിയാൽ തോരാത്ത കണ്ണുനീർ വാരുറ്റ പുഞ്ചിരിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. പുതിയൊരു ചട്ടിയും കലവും മുറവും വട്ടിയും ഓണക്കാലത്ത് നിർബന്ധമായും വാങ്ങിയിരുന്ന കുട്ടിക്കാലത്തെ ഓണ ഓർമ്മ ഓടിയെത്തുന്നു. ജീവിതം മുൻപോട്ടു കൊണ്ടുപോകാനായി പാടുപെടുന്നവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ മറക്കാതിരിക്കാം. അത് ചില മുഖങ്ങളിൽ പുഞ്ചിരി വിരിയിക്കുമെങ്കിൽ അതിലും വലിയ എന്തോണമാണ് നമുക്ക് വേണ്ടത്.